بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളായ തൗഹീദിൻ്റെ അടിത്തറയിൽ ജീവിതം നയിക്കണം എന്ന് എല്ലാ ഓരോരുത്തരോടും ആമുഖമായി ഉപദേശിക്കുന്നു. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വഇയാകും അനിത്തഖുല്ലാ. കിതാബ് നൽകപ്പെട്ട നിങ്ങളുടെ മുമ്പുള്ള വേദക്കാർക്ക്, അതേപോലെ നിങ്ങൾക്കും നാം തീർച്ചയായും വസീയത്ത് നൽകിയിട്ടുണ്ട്, അനിത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അതായത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പുണ്യങ്ങൾ, താഴത്തുകൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരികയും അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ അഥവാ ഹറാമുകൾ അത് ജീവിതത്തിൽ നിന്ന് പാടെ വർജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. يا ايها الذين امنوا ان من ازواجكم واولادكم عدوا لكم فاحذروهم وان تعفوا وتصفحوا وتغفروا فان الله غفور رحيم. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം പുലർത്തേണ്ട മര്യാദകളെ സംബന്ധിച്ചും വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങളെ സംബന്ധിച്ചുമുള്ള ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ടവ നാം മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദമ്പതികൾക്കിടയിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഇപ്പൊ മക്കൾ ഭയപ്പെടേണ്ടത് മാതാപിതാക്കളുമായി ശത്രുക്കളാകുന്നതിനെ കുറിച്ചാണ്. ഭാര്യമാർ ഭയപ്പെടേണ്ടത് ഭർത്താക്കന്മാരുമായി ശത്രുക്കളാകുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ സൂക്ഷിച്ചുകൊള്ളണം എന്നാണ്. ഇവരിൽ ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദീൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതായത് മക്കളുടെ സന്തോഷത്തിനുവേണ്ടി, ഭാര്യമാരുടെ സന്തോഷത്തിനുവേണ്ടി എന്ത് ചെയ്യും വാപ്പമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ? അവർ പലപ്പോഴും അവരുടെ ദീന് പണയം വയ്ക്കും. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അവരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞതിന്റെ പൊരുൾ. വൈൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു, നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുകയും വിശാലത കൈക്കൊള്ളുകയും മാപ്പ് നൽകുകയുമാണെങ്കിൽ, ഫൈനല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു അങ്ങേയറ്റം എല്ലാം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്നാണ്. അപ്പോൾ കുടുംബബന്ധങ്ങളിൽ ശൈഥില്യം വരാതിരിക്കാനും ഇണക്കം നിലനിൽക്കാനും അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഒന്ന്, അവരിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ വിട്ടുപുറത്തു കൊടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ചാബല്യങ്ങൾ, അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത്. മനഃപൂർവ്വമായി വരുത്തുന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പ് നൽകുക എന്നുള്ളത്, ഇങ്ങനെ വിട്ടുവീഴ്ചയും വിശാലതയോടെ ഉൾക്കൊള്ളുക എന്നുള്ളതും മനസ്സറിഞ്ഞ് മാപ്പ് നൽകുക എന്നുള്ളതും, അത് തീർച്ചയായും ഇണകൾക്കിടയിൽ അതേപോലെ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ ശത്രുത ഇല്ലാതാക്കാനുള്ള അടിസ്ഥാന ഘടകങ്ങളായി സൂറത്തു തഗാബുനിലെ 14-ാമത്തെ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്, പ്രസിദ്ധമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഇബ്ലീസ യലഉ അർശഹു അലൽമാ, ഇബ്ലീസ് അവന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് ജലരാശിയിലാണ്. സുമ്മ യബ്ഴസു സറായാഹു, ആ സിംഹാസനത്തിലിരുന്ന് അവനവന്റെ സൈന്യങ്ങളെ നാടുനീളെ പറഞ്ഞേക്കും. നമ്മൾ എണീക്കുന്നതിന് മുമ്പ് ഇബ്ലീസ് എണീക്കും. നേരം പുലർന്നാൽ ഇബ്ലീസ് അവന്റെ ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും ഇബ്ലീസ് അവന്റെ പട്ടാളക്കാരെ നാടുനീളെ പറഞ്ഞേക്കും. ഫഅദനാഹും മിൻഹു മൻസിലത്തൻ അഅളമുഹും ഫിത്ന, ഇബ്ലീസിന്റെ അരികിൽ ഏറ്റവും അടുത്ത് സ്ഥാനമുള്ളത് ആർക്കാണ് എന്നറിയാമോ? നാട്ടിൽ ചെന്ന് ഏറ്റവും കൂടുതൽ ഫിത്തന ഉണ്ടാക്കിയ ആൾക്കാണ്. ഇബ്ലീസ് പറഞ്ഞയക്കുന്ന അവന്റെ പട്ടാളക്കാർ ആരാണോ ഏറ്റവും വലിയ ഫിത്തന നാട്ടിലുണ്ടാക്കിയിട്ടുള്ളത്, അയാൾക്ക് ഇബ്ലീസിന്റെ തൊട്ടടുത്ത സ്ഥാനമുണ്ടാകും, ഇബ്ലീസ് അയാളെ അങ്ങേയറ്റം പ്രശംസിക്കും എന്നുള്ളതാണ്. യജീവു അഹദുഹും ഫയഖൂൽ, അങ്ങനെ ഇബ്ലീസിന്റെ സൈന്യം അവർ ചെയ്യാനുള്ള പണി രാവിലെ തന്നെ പോയി ചെയ്ത് തിരിച്ചു വന്നിട്ട് പറയും, ഫാൽത്തു കദാ ബകദാ, ഞാൻ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്തു, അതായത് അള്ളാഹുവിനെതിരായി മനുഷ്യർക്കിടയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫയഖൂലു, അപ്പോൾ അവൻ പറയും, ആ സനഹത്ത് ചെയ്യാം, നീ ചെയ്തതൊന്നും ഒന്നുമല്ല, നീ വളരെ കുറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ, ഇത്രയൊന്നും ചെയ്താൽ പോരാ. ഖാല സുമ്മ യജീഉ അഹദുഹും, പിന്നെ വേറൊരുത്തൻ വരും, അവരുടെ കൂട്ടത്തിൽ ഒരാൾ വരും, ഫയഖൂലു, എന്നിട്ട് പറയും, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വ ബൈന ഇംറാഅതിഹി, ഒരുത്തനെ ഞാൻ കണ്ടു, ഞാൻ കണ്ടവനെയും അവന്റെ ഭാര്യയെയും പരസ്പരം ഭിന്നിച്ചിട്ടല്ലാതെ ഞാൻ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുത്തനെ കണ്ടു, അവനെയും അവന്റെ ഭാര്യയെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു പണിയെടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഖാല, അപ്പൊ ഇബ്ലീസ് ഫയുദ്നീഹി മിൻഹു, ഹദീസ് റിപ്പോർട്ടർ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അതായത് ഇബ്ലീസ് അവനെ അടുത്തേക്ക് നിർത്തും. ഇബ്ലീസിന്റെ ഏറ്റവും അടുത്ത സ്ഥാനമുള്ളത് ആർക്കാണ്? ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കുന്ന ആളുകൾക്കാണ്. ഫയുദ്നീഹി മിൻഹു, ഇബ്ലീസ് അവനെ തന്റെ ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്തും. വയഖൂൽ, എന്നിട്ട് പറയുന്നേ, അമാൻത, നീയാണ് കൊള്ളാവുന്നവൻ. അപ്പൊ ഒരു ദിവസം ഇബ്ലീസിന്റെ പട്ടാളക്കാർ നാടുനീളെ വ്യത്യസ്തമായ ഫിത്നകൾ ഉണ്ടാക്കിയിട്ട് ആ ഫിത്നകൾ ഏറ്റുപിടിച്ചിട്ടാണ് ലോകത്തെ എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്, ഇബ്ലീസിന്റെ പിന്നാലെ അവന്റെ കെണിയിൽപ്പെട്ടിട്ടാണ്. എന്നാൽ ഇബ്ലീസ് അടുത്തു നിർത്തി പ്രശംസിക്കുന്നത് ആരെയാണെന്നറിയാമോ? ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം തെറ്റിയാൽ ആ തെറ്റിച്ചവനെ ഇബ്ലീസ് കൊണ്ടുവരും, എന്നിട്ട് അവനെ തന്നോട് ചേർത്ത് പിടിക്കും. അപ്പൊ ഏറ്റവും വലിയ ഫിത്തന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് ആളമുഖം ഫിത്തന എന്നാണ്. ഫിത്തനകളിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്തന ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന ഫിത്തനയാണ്. അതുകൊണ്ട് എത്ര സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കാൻ തീരുമാനിച്ചാലും ഇബിലീസിന്റെയും പട്ടാളത്തിന്റെയും വിളയാട്ടം നടക്കുന്ന കാലത്തോളം നമ്മൾ അറിയാത്ത വഴിയിലൂടെ പരസ്പരം തെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ടാകും. തെറ്റുമ്പോൾ ചിന്തിക്കേണ്ടത് പുറത്തിങ്ങനെ ഒരു പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് വെറുപ്പുണ്ടായാൽ, ഭർത്താവിന് ഭാര്യയോട് നീരസം തോന്നിയാൽ, പരസ്പരം വെറുക്കുന്നതിനു പകരം തങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രഭാതത്തിൽ തന്നെ തങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാകാൻ വേണ്ടി മനസ്സിൽ വിഷം കുത്തിവെക്കുകയും ചെയ്ത ഇബ്ലീസിന്റെ പട്ടാളക്കാരെ സംബന്ധിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇബ്ലീസിന്റെ സൈന്യത്തിൽപ്പെട്ടവർ ജിന്നുണ്ടും ഇൻസുണ്ടും, ആ രണ്ട് സൈന്യത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇബ്ലീസ് ഈ പണി നടത്തുന്നതെന്ന് കാണാൻ സാധിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടാവുക എന്നുള്ളത് നമുക്ക് തടയാൻ പറ്റിയൊരു സംഗതിയല്ല. പല സാഹചര്യങ്ങളും അതിനുണ്ടാകും. പക്ഷേ അത് അള്ളാഹു നമുക്ക് നമ്മെ ശുദ്ധീകരിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ്. അതായത് ഉടനെ ഇണങ്ങണം. അത്തരം അവസരം വന്നാൽ എത്രയും പെട്ടെന്ന് ഇണങ്ങാനും നന്നാകാനും അവർ സ്വയം തയ്യാറാകണം. അവർ തന്നെ വിട്ടുവീഴ്ച കാണിച്ചും വിശാലത കൈക്കൊണ്ടും മാപ്പ് നൽകിയും അവർ ഇണക്കത്തിലേക്ക് തിരിച്ചുവരണം. ഇനി അഥവാ അവർ തിരിച്ചുവരാത്ത വിധം അവരിൽ അവരുടെ അഹന്തയും അഥവാ ഈഗോയും അതേപോലെ തന്നെ പരസ്പരമുള്ള മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ജാടകളും അതേപോലെ തന്നെ അസൂയയും മറ്റു പല ഭൌതികമായ ചേതോവികാരങ്ങളും അവരുടെ ഇടയിലുള്ള പിണക്കത്തെ അവർ നിലനിർത്തുകയും അത് കത്തിച്ചു വളർത്തുകയും അതിൽ നിന്ന് പിന്മാറാൻ പരിശ്രമിക്കാതിരിക്കുകയുമാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട ആളുകൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം തന്നെ അവരെ അനുരഞ്ജനത്തിൽ കൊണ്ടുവരേണ്ട ചുമതലയുണ്ട്. ഇത് പലർക്കും അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ദമ്പതികൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ വെറുതെ നമ്മൾ ആവശ്യമില്ലാത്തതിൽ പോയി തലടണ്ട, മനസ്സിലായില്ലേ? നമ്മളൊരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ ഒന്നുകിൽ ഭാര്യ വീട്ടുകാർ നമ്മളായിട്ട് തെറ്റും, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ തെറ്റും, നമുക്ക് രണ്ടാളെയും ചെയ്യാം. ചില ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഭർത്താവിന്റെ അരികിൽ പോയാൽ അയാളെ ന്യായീകരിച്ച് ഭാര്യയ്ക്കും അയാളുടെ കുടുംബക്കാർക്കും എതിരെ സംസാരിക്കും. അതേ ആളുകൾ തന്നെ മറ്റൊരിക്കൽ ഭാര്യയുടെ വീട്ടുകാരെ കാണുമ്പോൾ എന്തായിരിക്കും? അവരെ ന്യായീകരിച്ചും ഭർത്താവിനെ കുറ്റം പറഞ്ഞും യാതൊരു നാണവുമില്ലാതെ അവർക്ക് എന്തേ ആവശ്യമുള്ളൂ? രണ്ടു കൂട്ടരും ദുനിയാവിൽ ഞങ്ങൾ അംഗീകരിക്കണം.
അവരെ തമ്മിൽ ഇണക്കണമെന്ന ഒരു ചിന്തയില്ല. ഇതാണ് ഇന്ന് ഭൂരിപക്ഷം കുടുംബങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇണക്കാൻ ചുമതലപ്പെട്ട ആളുകൾ തന്നെ അവർ വെറുതെ മറ്റുള്ളവർ തെറ്റുമ്പോൾ അത് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ആസ്വാദനം, ആ ആസ്വാദനം നിലനിർത്താനായി അവർ ഇണങ്ങാനുള്ള സാഹചര്യങ്ങളെ അവർ കൊണ്ടുവരുന്നില്ല. ഇനി അഥവാ പരിശ്രമിക്കുന്നവർ പോലും ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നില്ല. ദുനിയവിയായ ചില താൽപര്യങ്ങൾക്കു വേണ്ടി ഇണക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്ന വലിയൊരു വിഭാഗത്തെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇവിടെ എനിക്ക് ഈ വിഷയങ്ങൾ, ഈ ബാധ്യതകൾ സൂചിപ്പിച്ചതിന് തൊട്ടുപിറകെ ഇന്ന് പ്രത്യേകം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, എന്നാൽ ഇസ്ലാം മസ്ലഹത്ത് അല്ലെങ്കിൽ അനുരഞ്ജനമുണ്ടാക്കൽ വലിയൊരു ഇബാദത്തായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ അള്ളാഹുവിലേക്ക് നമ്മെ അങ്ങേയറ്റം അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് പിണങ്ങി നിൽക്കുന്ന ആളുകളെ തമ്മിൽ ഇണക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും ദമ്പതികളെ തമ്മിൽ ഇണക്കുക എന്നുള്ളത്, സുലഹ് ഉണ്ടാക്കൽ, അത് മഹത്തായ ഒരു ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹുഅൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഫലം യജിദ് അലിയൻ ഫിൽ ബൈത്തി, അപ്പോൾ അദ്ദേഹം വീട്ടിൽ അലിയെ കണ്ടില്ല. സാധാരണ മോളെ കാണാൻ വരുമ്പം ഭർത്താവ് അവിടെ ഉണ്ടാകും, എന്നാൽ അന്നില്ല. ഫഖാൽ, അദ്ദേഹം ചോദിച്ചു, ഐന ഇബ്നു അമ്മിക്, നിന്റെ പിതൃവ്യ പുത്രൻ എവിടെ? കണ്ടോ, ഭർത്താവ് എവിടെ? നല്ല ചോദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധത്തിന്റെ മഹത്വം കൂടി ഓർമ്മിപ്പിക്കാൻ തക്കവണ്ണം, എന്തോ ഒരു പിണക്കമുണ്ടായിട്ടുണ്ട് എന്ന് അവിടെ കയറിയപ്പോൾ തന്നെ ആർക്ക് മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മനസ്സിലായി. അപ്പോൾ റസൂലുള്ളാഹി അവിടെ ഒരു അനുരഞ്ജനത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്, പദപ്രയോഗങ്ങളിൽ പോലും. അപ്പം നമ്മുടെ വാക്കുകളിൽ പോലും അനുരഞ്ജനത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കണം. കാലത്ത് അപ്പൊ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു, കാന ബൈനീവ ബൈനഹു ഷൈ, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ ഫഖാലബനി, ഞങ്ങൾ പരസ്പരം അദ്ദേഹം എന്നോട് വഴക്കിട്ടിരിക്കുകയാണ്. ഫഖറജ, അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തുപോയി. ഫലം യഖിൽ ഇന്ദി, അതുകൊണ്ട് ഇന്ന് എന്റെ അരികിൽ കൈരൂരത്തില്ല. സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങാൻ വീട്ടിലുണ്ടാകും, ഇന്ന് എന്റെ കൂടെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ വീട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം പോയിട്ടുണ്ട് എന്ന് ആയിഷ ബിൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാതി പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോ റസൂലുള്ളാഹി പറയുകയുണ്ടായി, എന്താ? ഉൻദുർ ഐനഹു, കൂടെ ഈ ഇൻസാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളോട് പറഞ്ഞു, എവിടെയാണ് അലി പോയത്? ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോയത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പിന്നെ പോയി വന്നിട്ട് ഫഖാല പറഞ്ഞു, യാ റസൂലുള്ളാഹി ഹുവ ഫിൽ മസ്ജിദ് റാഖിദ്, അദ്ദേഹം പിന്നെ പള്ളിയിൽ കിടന്നിട്ടാണ് കൈലൂല ഉറങ്ങുന്നത് എന്ന് അദ്ദേഹം വന്ന് പറഞ്ഞു. ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുൽതജിദ്, അപ്പൊ റസൂലുള്ള പള്ളിയിലേക്ക് ചെന്നു, അപ്പൊ അദ്ദേഹം അവിടെ മലർന്ന് കിടക്കുകയാണ്. ഫഖദ് സഖത്ത റിദാഉഹു അൻ ശഖിഹി, അങ്ങനെ ആ പള്ളിയിൽ കിടക്കുമ്പോൾ മണൽ വിരിച്ച പള്ളിയിൽ കിടക്കുന്ന അലി റളിയല്ലാഹു തോളിലൊരു മുണ്ടാണ് ഇട്ടിരിക്കുന്നത്. ആ മുണ്ട് ആ കിടക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ വശത്ത് നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ട്. വാസാബഹു തുറാബ്, തോളിൽ തട്ടം, അദ്ദേഹത്തിന്റെ വശങ്ങളിൽ പാർശ്വങ്ങളിൽ തട്ടമില്ലാത്തതുകൊണ്ട് അവിടെ മണ്ണ് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹുഹു അൻഹു, അങ്ങനെ റസൂലുള്ളാഹി ആ അലി റളിയല്ലാഹുവിന്റെ തൊട്ടരികിൽ ചെന്ന് ആ മണ്ണിങ്ങനെ തട്ടിക്കൊടുത്തു. ശരീരത്തിലുണ്ടായിരുന്ന മണ്ണിങ്ങനെ തടവിക്കൊടുത്തിട്ട് അപ്പൊ അദ്ദേഹം ഉണർന്നു. കൊം യാ അബാ തുറാ, മണ്ണിന്റെ പിതാവേ. ആ മണ്ണ് തട്ടുന്നതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്. മാത്രമല്ല അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അങ്ങനെ വിളിക്കാറുണ്ട്, അബാ തുറാ, കും അബാ തുറാ, രണ്ടു മൂന്ന് തവണ നോക്കണം. നമ്മുടെ നാട്ടിലെ അമ്മോശന്മാരോ അവിടെ ചെന്ന ആ വണ്ടിയിൽ തന്നെ അവളെ കയറ്റിക്കൊണ്ട് ആദ്യം വീട്ടുകൊണ്ട് ഒരു ബാക്കി പിന്നെ മനസ്സിലായില്ലേ, അവനവന്റെ ഈഗോ, എന്റെ കുടുംബമാണോ വരുത്, അവന്റെ കുടുംബമാണോ വരുത്, മനസ്സിലായില്ലേ, ഇനി എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ അവന് പിണങ്ങി പോവാണോ വേണ്ടത്? എത്ര വിദഗ്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം പരി. നമ്മുടെ നാട്ടിൽ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം അകലാനുള്ള ഒന്നാമത്തെ കാരണക്കാർ രണ്ടിലൊരാളുടെ വാപ്പയുമായിരിക്കും. മിക്ക സ്ഥലത്തും ഒരുപാട് പ്രശ്നങ്ങളെ നേരിൽ കണ്ണിൽ കാണുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അനാവശ്യമായ ദുർവാശികൾ, ഭാര്യാഭർത്താക്കന്മാരാണ് പിണക്കമുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. മറ്റുള്ളവരുടെ കുടുംബമാണ് അംഗീകരിക്കും ചെയ്യും. അവനവന്റെ കുടുംബത്തിൽ വരുമ്പോൾ ഈഗോ വരും, ഇബ്ലീസ് നമ്മൾക്കെന്ത് ചെയ്യും, ഉള്ളിൽ അനാവശ്യമായ കിബർ കൊണ്ടുതരും. എന്നിട്ട് ആ കിബർ കൊണ്ടുതന്നിട്ട് എന്താണ്, എന്ത് കാര്യങ്ങൾ അന്വേഷിക്കുക പോലും ചെയ്യാതെ പക്ഷപാതപരമായി തന്റെ മകൾക്ക് അനുകൂലമായി തന്റെ ആ മകളുടെ ഭർത്താവിനെ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ല. പ്രശ്നം എന്താണെന്ന് പഠിക്കാൻ പോലും പലരും ശ്രമിക്കില്ല. ഇനി ആരടുത്ത് പ്രശ്നമാവട്ടെ, രണ്ടാളെയും ഒരുപോലെ കണ്ട് പ്രശ്നമുള്ളയിടത്ത് നല്ല രീതിയിൽ രമ്യമായി ഹൃദ്യമായി കണ്ടു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പൊട്ടിപ്പിടിച്ച മരുമകന്റെ ആ മണ്ണൊക്കെ തട്ടിപ്പൊക്കിയിട്ട് അബാത്തുറ വീണീക്ക്, പിന്നെ പ്രശ്നം എന്താണെന്ന് ചോദിക്കേണ്ടതുമില്ല, പരിഹരിക്കേണ്ടതുമില്ല, എണീക്കുകയും വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലാതെ പരിഹരിക്കാൻ പിന്നെ അങ്ങേയറ്റത്തെ നയതന്ത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അമ്മോശനും ഏതൊരു പിതാവിനും നടപ്പാക്കാൻ എളുപ്പമുള്ള ഒരു മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ സൂറത്തു നിസായിലെ 114-ാമത്തെ ആയത്തിൽ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മിൻ അംരിൻ ബിസദഖ ഔ മഅറൂഫ് ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ അവർ സ്വകാര്യമായി സംസാരിക്കുന്ന സംസാരങ്ങളിൽ ഒരു നന്മയുമില്ല. ഏതല്ലാതെ സദഖ നൽകാൻ വേണ്ടി കൽപ്പിക്കുന്ന സംഭാഷണം ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്ന കാര്യമാണ്. രണ്ടാളുകൂടി സ്വകാര്യം പറയുന്നെങ്കിൽ അതിൽ നന്മയുണ്ട്. ഔ മഅറൂഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നന്മയെ സംബന്ധിച്ചാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ ആ സംസാരത്തിൽ നന്മയുണ്ട്. ഔ ഇസ്ലാഹിം ബൈനന്നാസ് അല്ലെങ്കിൽ ജനങ്ങളിൽ പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കുന്നതിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ അതിലും നന്മയുണ്ട് എന്നാണ്. അപ്പൊ പിണങ്ങി നിൽക്കുന്നവരെ നന്നാക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ഞാനല്ലോ പിണങ്ങിയത്, അതുകൊണ്ട് അവരിലേക്ക് ഞാൻ ഇറങ്ങേണ്ടതില്ലല്ലോ എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം അനുരഞ്ജനത്തിലൂടെയാണ് ഈ ഉമ്മത്തിൽ ഐക്യവും ശക്തിയും കൈവരിക. പിണക്കത്തിലാണ് ഈ ഉമ്മത്തിൽ ക്ഷീണവും തളർച്ചയും അതേപോലെ തന്നെ ദൌർബല്യവും പ്രത്യക്ഷപ്പെടുക. ഈ ഉമ്മത്തിലുള്ള ആളുകൾ തമ്മിൽ പിണങ്ങുമ്പോൾ സ്വാഭാവികമായും ഉമ്മത്തിന്റെ തന്നെ ശക്തിയാണ് ക്ഷയിക്കുക. അവർ തമ്മിൽ ഇണങ്ങുമ്പോൾ ഉമ്മത്തിന്റെ ഐക്യവും ശക്തിയുമാണ് കൈവരിക. അതുകൊണ്ടാണ് സൂറത്തുൽ ഹുജറാത്തിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരങ്ങൾ തന്നെയാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ മസ്ലഹത്ത് ഉണ്ടാക്കണം. മസ്ലഹത്ത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലോ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ആ പിണക്കത്തിന്റെ പേരിൽ ആരോടാണോ പിണങ്ങിയിരിക്കുന്നത് ആ പിണങ്ങുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ സ്വന്തം അക്കൌണ്ടിലേക്ക് നരകം വാങ്ങിക്കൂട്ടുന്ന കാര്യങ്ങളായിരിക്കും. ഒരാളോട് പിണക്കമുണ്ടായാൽ അയാളെക്കുറിച്ച് പരദൂഷണം പറയും, അതേപോലെ അയാളുമായി മറ്റുള്ളവർ തെറ്റുന്നതിനായിട്ട് ഏഷണി കൂട്ടും. ഇങ്ങനെ പിണക്കവും പരദൂഷണവും ഏഷണിയുമായി പല നമ്മുടെ ഇബാദത്തുകൾ തകർക്കുന്ന തിന്മകൾ നാട്ടിൽ വ്യാപിക്കും. നാട്ടിൽ സഹോദരങ്ങൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്ന എന്താണ്? ഒരുപാട് തിന്മകളാണ്. അവരെ എത്രയും പെട്ടെന്ന് യോജിപ്പിക്കാനും ഇണക്കത്തിൽ കൊണ്ടുവരാനും സാധിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല ഈ തിന്മകളിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹത്തെ ശുദ്ധീകരിക്കലാണ്. അപ്പോ അനുരഞ്ജനമുണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു സംഗതിയല്ല. കാരണം എന്താണ്? പിണക്കം നിലനിൽക്കുന്നിടത്ത്, പിണക്കത്തിലൂടെ ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയ്യത്തുകൾ പോലും, ചെയ്യുന്ന ഇബാദത്തുകളുടെ നിയ്യത്തുകൾ പോലും വഴിതെറ്റിപ്പോകും. നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അത് അള്ളാഹുവിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അബുദർദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഅഫ്ളല മിൻ ദറജതി സ്വലാത്തി വസ്സിയാമി വസ്സദഖ, നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും നോമ്പിന്റെയും പദവിയോളം എത്തുന്ന ഒരു നന്മയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖാലു ബല, സ്വഹാബികൾ പറഞ്ഞു, അതേ റസൂലെ അറിയിച്ചു തരൂ. ഖാല ഇസ്ലാഹു ദാത്തിൽ ബൈൻ, പിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്കിടയിൽ, പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിങ്ങൾ അനുരഞ്ജനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം അനുരഞ്ജനത്തിനും ഐക്യത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇസ്ലാമിന്റെ താൽപര്യം ആളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുക എന്നുള്ളതല്ല, പ്രത്യേകിച്ചും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുക എന്നുള്ളതല്ല ഇണങ്ങണം. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ പിണങ്ങിയാൽ ഇണക്കാൻ വേണ്ടി വരുന്ന ആളുകളെ സംബന്ധിച്ച് ആദ്യമേ ഇബ്ലീസ് മനസ്സിലിട്ട് കൊടുക്കുമ്പോൾ ഇത് മറ്റവന്റെ കക്ഷിയായിട്ടാണ് വരുന്നത്. ഭർത്താവ് പറയുന്നത് ഇത് ഭാര്യയെ എന്നൊക്കെ കേട്ടിട്ട്, ഭാര്യ വീട്ടുകാരുടെ അടുത്ത് നിന്ന് പലതും കേട്ടിട്ട് ഞാനാകെ മോശക്കാരനാണെന്ന് കണക്കാക്കി വരുന്ന ആളാണ്. ആദ്യമേ തന്നെ മുൻധാരണയിരിക്കും. മറ്റവരെന്തെയും ഇത് ഭർത്താവിന് അനുകൂലമായി സംസാരിക്കാൻ വേണ്ടി വരുന്ന ആളാണ് എന്ന് ചിന്തിക്കുന്നതിനു പകരം ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുമ്പോൾ ആ ലോകത്ത് ആര് പരസ്പരം പിണങ്ങി നിന്നാലും അവരെ യോജിപ്പിക്കുക എന്നുള്ളത് നിസ്കാരവും സക്കാത്തും നോമ്പും പോലുള്ള അത്യുന്നതമായ ഒരു ഇബാദത്തായതുകൊണ്ട് അവർ നമ്മെ അനുരഞ്ജനത്തിലാക്കാൻ വരേണ്ട ചുമതല അവർക്കുണ്ട്. അവർ വന്നില്ലെങ്കിലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും അവരിൽ പക്ഷപാതവും കക്ഷിത്വവും ആരോപിക്കാതെ ആ അനുരഞ്ജനത്തിന് വരുന്ന ആളുകൾ അവർ യോഗ്യരാണെങ്കിൽ, ഈമാനുള്ളവരാണ് എങ്കിൽ, തഖ്വയുള്ളവരാണ് എങ്കിൽ അവരെ പരിഗണിക്കുകയും അതേപോലെ അവരുടെ അനുരഞ്ജന ശ്രമങ്ങളെ നാം അങ്ങേയറ്റം ഉൾക്കൊള്ളുകയുമാണ് വേണ്ടത്. അനുരഞ്ജനത്തിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ശാപമുണ്ടാകും എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അനുരഞ്ജനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവരോട് അനുരഞ്ജനത്തിന്റെ കാര്യം എന്നോട് പറയണ്ട, അവളോട് യോജിക്കുന്ന പ്രശ്നമല്ല ഞാൻ, എനിക്കല്ല, എന്താ അറിയാം. അതുപോലെ അയാളോട് ഇനി ഞങ്ങൾ യോജിച്ചു പോകുന്ന പ്രശ്നമില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിരിഞ്ഞു നിൽക്കുന്ന ആളുകളെ യോജിപ്പിക്കാൻ വേണ്ടി വരുന്നവരെ മുഴുവൻ തള്ളിക്കളയുന്ന പ്രകൃതമാണ് നമുക്കുള്ളത് എങ്കിൽ ഏറ്റവും വലിയ നന്മയാണ് നമ്മൾ തട്ടിക്കളയുന്നത്, അതേപോലെ തന്നെ നരകത്തിലേക്കുള്ള വഴിയാണ് നാം വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, അന്നഅഹ്ല ഖുബാ ഇനി ഖതതലു ഹത്താ തറാമു ബിൽ ഹിജാറ, കുബാവാസികളായ ചില കുടുംബങ്ങൾ തമ്മിൽ ശണ്ട കൂടുകയുണ്ടായി. എത്രത്തോളം എന്നാൽ വഴക്കും വക്കാണവുമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചരൽക്കല്ലുകൾ വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായി. റസൂലുള്ളാഹി അരികിൽ മദീനയിൽ അറിയിക്കപ്പെട്ടു, കുബായിൽ ഇങ്ങനെ മുസ്ലിം കുടുംബങ്ങൾ ചില ആൾക്കാർ പിണങ്ങിയിട്ട് ബഹളം വെച്ച് വഴക്കും വക്കാണവും മാർക്കറ്റിലെത്തി ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് കല്ലെറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി എന്തു ചെയ്തു? അദ്ദേഹം നമ്മെ അങ്ങോട്ട് എത്തിക്കും, നുസ്ലിഹു ബൈനഹും, നാം അവർക്കിടയിൽ ഇസ്ലാം ഉണ്ടാക്കട്ടെ, കേട്ട മാത്രേ. അതിപ്പോ ഞാൻ ഇറങ്ങിയാൽ ശരിയാവില്ല, നമുക്ക് മറ്റേയാളെ പറഞ്ഞേക്കല്ല, രണ്ടു ദിവസം നമ്മൾ നോക്കാം, ഒരാഴ്ച കഴിയട്ടെ, ഒരു മാസം കഴിയട്ടെ, എന്തൊക്കെ അപ്പോഴേക്കും ഈ പ്രശ്നം എത്ര വലുതായിട്ടുണ്ടാവും. എത്ര നേരത്തെ നമ്മൾ അനുരഞ്ജനത്തിലാക്കിയോ അത്ര വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരുടെ പിണക്കങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ ഒരു സംസാരം ശ്രദ്ധിച്ചു, നമ്മൾ തന്നെയാണ് അറിയുന്നവർ, ബോധമുള്ളവരാണല്ലോ ഇണക്കാൻ ബാധ്യസ്ഥർ. അത് ഇണക്കാൻ എത്ര ആൾക്കാർ വേറുണ്ട്, അവരാരും വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, വ്യക്തികളിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് മസ്ലഹത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സെക്കൻഡ് കാത്തിരുന്നിട്ടില്ലണ്ടോ? നബി അത് കേട്ടപ്പോ തന്നെ പറഞ്ഞെന്താ, ഇദ്ഹബു ബിനാ, നമ്മെ അവിടെ എവിടെയാണ് സ്ഥലം എന്ന് പറയും, ഞാൻ വരാം, നമ്മ എന്നെ അവിടേക്ക് എത്തിക്കും. നുസ്ലിഹു ബൈനഹും, ഞാൻ എന്ത് ചെയ്യട്ടെ, അവർക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. ഏത് വിഷയമാകട്ടെ, പല കാരണങ്ങളാലാകാം. കഅബ് ബിൻ മാലിക് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ്, അന്നഹു തഖാല ഇബ്ന അബി ഹദറദിൻ ദൈന, അദ്ദേഹത്തിനും ഇബ്നു ഹദറദിനും ഇടയിൽ ഒരു കടമിടപാടുണ്ടായിരുന്നു. കാന ലഹു അലൈഹി ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ് ഫർസ്തഫഅത് അസ്വാതുഹുമാ ഹത്താ സമിഅഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ കടമിടപാടിനെ സംബന്ധിച്ച് പള്ളിയുടെ പരിസരത്ത് വെച്ച് അവർ വഴക്കുകൂടി, കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ച് രണ്ടാളും ബഹളം വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശബ്ദം കേട്ടു. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിമ, പള്ളിയിൽ നിന്ന് റസൂലുള്ള പുറത്തേക്ക് ഇറങ്ങി വന്നു. റസൂലുള്ള തന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ഹത്താ കശഫ സിജ്ഫ ഹുജ്റതിഹി, ആദ്യ നബി തന്റെ വീടിന്റെ വിരി കർട്ടൻ, ഇങ്ങനെ കഷ്ടം കഷ്ടമായിട്ടുള്ള കർട്ടൻ, രണ്ട് കർട്ടനുകൾക്കിട വിടവുണ്ട്, അതിങ്ങനെ നീക്കിയിട്ട് നോക്കി ആരായി ബഹളമുണ്ടാക്കുന്നത്. ഫനാദ കഅബ ബിൻ മാലിക്, അപ്പോ കഅബിനെ കണ്ടു, കഅബിനാണ് പണം കിട്ടേണ്ടത്. ഫഖാല നബി പറഞ്ഞു, യാ കഅബ, ഫഖാല ലബ്ബൈക യാ റസൂലല്ലാഹ, എന്താണ് റസൂൽ എന്ന് ചോദിച്ചു. കഅബിനെ വിളിച്ചു, റസൂൽ വിരി നീക്കിയിട്ട് പള്ളിയിൽ ബഹളമുണ്ടാക്കുന്ന കഅബിനെ വിളിച്ചു. ഫഅശാര ബിയദിഹി അൻ ലൈശത്തറ, റസൂലുള്ള ഇങ്ങനെ കൈകൊണ്ടൊരു ആംഗ്യം കാണിച്ചിട്ട് പകുതി നീ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. കടം കിട്ടാനുള്ള ഉണ്ടല്ലോ, പകുതി നീ എന്ത് ചെയ്യും, മാപ്പായി കൊടുക്ക, തരാൻ കഴിയാത്ത ഒരാളല്ലേ, അതുകൊണ്ട് പകുതി നീ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കഅബ് പറഞ്ഞു, ഖദ് ഫഅൽതു യാ റസൂലുള്ളാ, റസൂലെ ഞാനത് ചെയ്യാം, പകുതി അയാൾ എനിക്ക് തരാനുള്ളതിന് പകുതി തന്നാൽ മതി, മുഴുവൻ തരേണ്ടതില്ല എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ള മറ്റേയാളോട് പറഞ്ഞു, ഖും ഫഖലി, നീ പോയിട്ട് ബാക്കി വിട്ടു. അപ്പൊ എന്താണ്, ഒരൽപ്പം ആ കടത്തിൽ ഇളവ് കൊടുത്താൽ ഒരു പക്ഷേ അയാൾക്ക് വീട്ടാൻ കഴിയും. അപ്പൊ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, സ്വാധീനമുള്ള ഒരാൾ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ സ്വാധീനം ഉപയോഗിച്ചു, അദ്ദേഹത്തിന് പകുതി വിട്ടുകൊടുക്കുന്നതുകൊണ്ട് കാര്യമായ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല എന്ന് റസൂലിനറിയാം. ഇയാളാണെങ്കിൽ കടം പൂർണ്ണമായി വിട്ടാൻ കഴിയാത്തവനായ ആളാണ് എന്നും റസൂലിനറിയാം. അപ്പൊ റസൂൽ ഇടപെട്ടു, പ്രശ്നം പരിഹരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇടപെടുകയും അത് ഉടനെ പരിഹരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ പരിഹരിക്കുന്നവരും പ്രശ്നങ്ങളിൽ പെട്ട ആളുകളും അത്തരം സന്ദർഭങ്ങളിൽ നല്ല നിയ്യത്തോടു കൂടിയിരിക്കണം. വമൻ യഫ്അൽ ദാലിക ബിദ്ദവാ മർദാത്തില്ല നുതിഹി അജ്റൻ അദീമ, അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാരോ അവർക്ക് നാം മഹത്തായ പ്രതിഫലം നൽകും എന്ന് സൂറത്തു നിസായിലെ 114-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അനുരഞ്ജനത്തെ സംബന്ധിച്ചാണ് പ്രധാനമായും. അതേപോലെ തന്നെ അത്തരം ഘട്ടങ്ങളിൽ ഹവ ദേഹേച്ഛകൾ വർജിക്കണം. നമ്മുടെ സ്വന്തം താൽപര്യത്തിന് പ്രാധാന്യം കൊടുത്ത് ദീനിന്റെ നിയമങ്ങളെ രണ്ടാം സ്ഥാനത്തേക്ക് വെക്കുന്നവരെ മസ്ലഹത്താക്കാൻ കഴിയില്ല. അതേപോലെ നീതിയും തഖ്വയും പാലിക്കണം, പക്ഷപാതമുണ്ടാകാൻ പാടില്ല. മസ്ലഹത്തിന് വരുന്ന ആളുകൾ ഒരുപക്ഷെ രണ്ടാളൊരു കക്ഷിയുമായി കുടുംബബന്ധം കൊണ്ടോ മറ്റേതെങ്കിലും ഇടപാടുകൾ കൊണ്ടോ ഒരുപക്ഷെ അടുപ്പമുണ്ടായിരിക്കാം. ആ അടുപ്പത്തിനപ്പുറത്ത് നീതി പാലിക്കണം, തഖ്വ നിലനിർത്തണം. ഫാസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ലി വഖ്സിതു, നിങ്ങൾ രണ്ടുപേർക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കണം, നീതിപൂർവകമായ മസ്ലഹത്തുണ്ടാക്കണം, നിങ്ങൾ നീതി നിലനിർത്തണം, നടപ്പാക്കണം എന്നാണ് മസ്ലഹത്തിനിറങ്ങുന്ന ആളുകളോട് പറഞ്ഞതായിട്ട് സൂറത്തുൽ ഹുജറാത്തിലെ 9-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുന്നത്. പിന്നെ മസ്ലഹത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ദീനായിരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അഷ്അരി റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതി. അതിൽ എന്താ പറയുന്നത്? മുദ്ദൽ ഖുസൂമ ഹത്താ യസ്തലിഹു ഫഇന്ന ഫസ്ലൽ ഖലാഇ യൂരിസു ബൈനഹുമുല്ല ഗായിൻ. എന്താണ്? തീർച്ചയായിട്ടും എതിരാളികൾ അവരോട് മസ്ലഹത്തുണ്ടാകുമാറുള്ള ഒരു പ്രതികരണമാണ് നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്. എതിരാളികളായ ആളുകളെ തകർക്കുന്നതിനെ കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടത്, എതിരാളികളായ ആളുകളുമായി മസ്ലഹത്തുണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ പകയായിരിക്കും അനന്തരമായി വരിക. നിങ്ങൾ മസ്ലഹത്ത് ഉദ്ദേശിക്കുന്നില്ല. ആരോടാണോ എതിർപ്പുള്ളത് അവരുമായുള്ള എതിർപ്പ് നിലനിർത്താനും അത് ശക്തമായി അതിന് തന്റെ പക്ഷത്ത് പിന്തുണയുണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളിൽ പകയാണ് അനന്തരമായി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അഷ്അരിക്ക് കത്തെഴുതിയത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ പിണങ്ങിയവർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പരസ്പരം പ്രാർത്ഥിക്കണം. ഖൈറായത് ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ നീതിയിലേക്ക് അതേപോലെ ഐക്യത്തിലേക്കും ഇണക്കത്തിലേക്കും യോജിച്ചു വരുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ദമ്പതികൾക്കിടയിൽ ഇണക്കമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും വേണ്ടി അവർ ഇണങ്ങുന്നതിനായി അവരുടെ മനസ്സുകൾ ഇണക്കത്തിലേക്ക് ചായുന്നതിനായി അള്ളാഹു സുബ്ഹാനഹു വതആല ദുആ ചെയ്തുകൊണ്ടാണ് മസ്ലഹത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങേണ്ടത്. വഇദാ ഖുൽതും ഫഅദിലു വലൗ കാനദ ഖുർബ. ബന്ധുത്വമുള്ളവർക്കെതിരാണെങ്കിൽ പോലും നീ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ നീതി പുലർത്തണം. അനുരഞ്ജനത്തിന് വരുന്ന ആളുകൾ നീതി പാലിക്കേണ്ടതുണ്ട്, നിഷ്പക്ഷത പാലിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദൽ. തീർച്ചയായും അള്ളാഹു നീതിയാണ് കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് റിപ്പോർട്ടുകളിലൂടെ ഖുർആൻ ആയത്തുകളിലും ഹദീസുകളിലും പരസ്പരം വേർതിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികൾക്കിടയിലും അതേപ്രകാരം തന്നെ വ്യക്തികൾക്കിടയിലും അനുരഞ്ജനമുണ്ടാക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമായി പഠിപ്പിച്ച ഒരുപാട് റിപ്പോർട്ടുകൾ, അടിമമോചനത്തിന്റെ പ്രതിഫലമടക്കം നേരത്തെ പറഞ്ഞ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും സക്കാത്തിന്റെയും പദവിയുണ്ട്. അത്തരം വലിയ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. ദമ്പതികൾക്കിടയിലുള്ള അനുരഞ്ജനത്തെക്കുറിച്ചാകട്ടെ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നിസായിലെ 35-ാമത്തെ ആയത്തിൽ കാണാം. എന്താണ്? അവർ പിണങ്ങിപ്പോയാൽ ഭർത്താവിന്റെ പക്ഷത്ത് നിന്ന് നിങ്ങൾ ഒരു മധ്യസ്ഥനെ, ഒരു വിധികർത്താവിനെ കണ്ടെത്തണം. ഭാര്യയുടെ പക്ഷത്തും കാര്യപ്രാപ്തിയുള്ള ഒരാളെ കണ്ടെത്തണം. അപ്പൊ ദമ്പതികൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ രണ്ടു കുടുംബത്തിലെയും സ്വാധീനമുള്ള അല്ലെങ്കിൽ അതിൽ ഏറ്റവും മര്യാദയുള്ള തക്വയുള്ള ഒരു പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളെ, ആ ഒരു ഹക്കമിനെ, ഒരു വിധികർത്താവിനെ ആദ്യം കണ്ടെത്തണം രണ്ടു ഭാഗത്തും. എന്നിട്ട് അവർ ഇസ്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞേക്കണം ആദ്യം. എന്നിട്ട് ഭാര്യാഭർത്താക്കന്മാർക്ക് വേണ്ടി അവരുടെ പ്രശ്നം അവരുടെ ബന്ധുക്കളിൽപ്പെട്ട കാര്യപ്രാപ്തിയുള്ള രണ്ടാളുകൾ സംസാരിക്കട്ടെ. യുവഫിഖില്ലാഹു ബൈനഹുമ എന്നാണ് പിന്നീട് പറയുന്നത്. അള്ളാഹു അവർക്കിടയിൽ തൌഫീഖ് ഉണ്ടാക്കും, അനുരഞ്ജനത്തിനുള്ള സൌകര്യം അള്ളാഹു നൽകും. അപ്പോൾ എന്താണ്? പിന്നെ കുടുംബങ്ങളിലേക്ക്, കുടുംബത്തിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ടവർക്ക് അള്ളാഹു പ്രത്യേകം ചുമതല കൊടുത്തു. ഞാനില്ല എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ ദമ്പതികൾക്കിടയിൽ പിണക്കമുണ്ടായാൽ അതിലേറ്റവും കാര്യപ്രാപ്തിയുള്ള ആളുകൾ, അവർ വന്നിറങ്ങൽ വാജിബാണ്, അല്ലെങ്കിൽ അവരല്ലാണ്ട് മറുപടി രണ്ടു എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നുള്ളതിന് ഞാൻ രണ്ടു കൂട്ടരെയും പിണക്കം വാങ്ങാനില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു ഇബാദത്ത് ചെയ്യാനുള്ള അവസരം തരികയും അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. നിർബന്ധമായിട്ടും ഇറങ്ങണം. ഹുസൈൻ ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അന്ന അമ്മത്തൻ ലഹു അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാജ فلما فرغت قال لها النبي صلى الله عليه وسلم ഹുസൈനിന്റെ അമ്മായി നബിയുടെ അരികിൽ എന്തോ ഒരു ആവശ്യത്തിന് ഒരു ഫത്വ ചോദിക്കാനോ മറ്റോ വല്ല കാര്യത്തിനായിട്ട് വന്നു, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിക്കാനായിട്ട് വന്നു. ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ قال لها النبي صلى الله عليه وسلم നബി ആ സ്ത്രീയോട് ചോദിച്ചു, അദാതു സൗജൻ അൻതി, നീ കല്യാണം കഴിച്ച ആളാണോ, നിനക്ക് ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചു. قالت ആ സ്ത്രീ പറഞ്ഞു, നാം അതെ. قال അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫഅയ്ന അൻത മിൻഹു, നീയും അദ്ദേഹവും എങ്ങനെയാണ്, നിങ്ങളുടെ ബന്ധം ഏത് രൂപത്തിലുള്ളതാണ്, ഫി അയ്യ മൻസിലത്തിൻ അൻത മിൻ സൗജിക് എന്നർത്ഥം. അതായത് നീ നിന്റെ ഏത് പദവിയിൽ, ശറഹിൽ അങ്ങനെയാണ് കാണുന്നത്, നീ നിന്റെ ഭർത്താവുമായി ഇപ്പൊ ഏത് നിലവാരത്തിലാണ് ഉള്ളത്, ഇണക്കത്തിലാണോ പിണക്കത്തിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ആ സ്ത്രീ ഏറ്റവും നല്ല ഇണക്കത്തിലാണ്, മാ അലൂഹു ഇല്ലാ മാ അജസ്തു അൻഹു, ഞാൻ എനിക്ക് ക്ഷീണം വരുന്നതുവരെ ഞാൻ അദ്ദേഹത്തിലേക്ക് ചായാതിരിക്കില്ല. എന്നെക്കൊണ്ട് ഞാൻ ക്ഷീണിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സ്ത്രീയെ പ്രശംസിക്കുകയുണ്ടായി. ഉള്ളുരി ഐന അൻതി മിൻഹു, നീ എപ്പോഴും നോക്കണം നീ നിന്റെ ഭർത്താവിനോട് എങ്ങനെ നിൽക്കുന്നു എന്ന്. ഫഇന്നഹു ജന്നതുക വനാറുക, അവൻ നിന്റെ സ്വർഗമാണ് നിന്റെ നരകമാണ്. നിന്റെ ഭർത്താവിനോടുള്ള നിന്റെ സമീപനം അനുസരിച്ചിരിക്കും നീ സ്വർഗാവകാശിയാകുന്നതും നീ നരകാവകാശിയാകുന്നതും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലമ പിണക്കമുണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്താറുണ്ടായിരുന്നു, ഉപദേശങ്ങളും പരസ്പരം നൽകാറുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സ്വഹാബികളും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും തമ്മിൽ പ്രഭാര്യമാരെ ശ്രദ്ധിക്കാതെ ഇബാദത്തുകളിൽ മുഴുകുന്നവരെ സ്വഹാബികൾ തന്നെ പരസ്പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ പറഞ്ഞ് ഉണർത്തിയത് സ്വഹീഹ് ബുഖാരി അടക്കം വന്നിട്ടുണ്ട്. വലിയ അഹലിക്ക അലൈക ഹഖ, നിനക്ക് നിന്റെ ഭാര്യയോടും കടമയുണ്ട്. ഏത് ഭാര്യമാരെ, ഒരാൾ തന്റെ സഹോദരന്റെ കൂടെ താമസിക്കാൻ വേണ്ടി പോയതാ, വീട്ടിൽ വിരുന്നു പോയതാണ്. അങ്ങനെ അവിടെ താമസിച്ചപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, ഭാര്യയാൾ തിരിഞ്ഞു നോക്കുന്നില്ല, ഭാര്യയോട് വിശേഷം ചോദിക്കുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നതല്ല. അയാൾ ഇബാദത്തിലാണ്, ദിക്റിലാണ്, അങ്ങനെ മുഴുകി. അപ്പൊ പിറ്റേന്ന് രാവിലെ സ്വഹാബി അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഭാര്യയോട് നിനക്കൊരു അവകാശമുണ്ട്, നീ എന്നും നോമ്പിലായിരിക്കുക, രാത്രി മുഴുവൻ നിസ്കാരത്തിലായിരിക്കുക, അത് ശരിയല്ല, നിന്റെ ഭാര്യയോടുള്ള അവകാശങ്ങളും നീ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് സാധിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. അതേപോലെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയ പത്നി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മകൾ അസ്മാ റളിയല്ലാഹു അൻഹ നബിയുടെ അരികിലേക്ക്, തന്റെ പിതാവിന്റെ അരികിലേക്ക് പരാതിയുമായി ചെന്ന് പറഞ്ഞു. അതിന് ഭർത്താവ് എന്തോ കാര്യം തെറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് നേരത്ത് വന്നു. യാ ബനി ബനി യാ ബുനയ്യ ഇസ്ബിരി, മോളെ നീ ക്ഷമിക്ക്. ഫഇന്നൽ മർഅത്ത ഇദാ കാന ലഹ സൗജുൻ സാലിഹ് സുമ മാത അൻഹ ജുമിയ ബൈനഹുമാ ഫിൽ ജന്ന, ഒരു സാലിഹായ ഭർത്താവ് ഉണ്ടെങ്കിൽ അതേ അത് എന്നിട്ടോ ആ ഭർത്താവ് നിന്നെക്കുറിച്ച് തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ നിനക്ക് മരണമടയാൻ കഴിഞ്ഞാൽ സ്വർഗത്തിൽ അള്ളാഹു നിങ്ങളെ ഒരുമിപ്പിക്കും കണ്ടോ. അബൂബക്കർ സിദ്ദീഖിന്റെ മകളോടാ പറയുന്നത് നീ ഒരല്പം ക്ഷമ പാലിക്കും, ഭർത്താവ് നിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തൃപ്തിപ്പെടുകയാണ് എങ്കിൽ എന്താണ്, നേരെ മറിച്ച് ചെറിയ ഓരോ പ്രശ്നത്തിന് അപ്പോഴേക്കും മറ്റുള്ളവർ വിളിച്ചുകൊണ്ടെന്ന് ആ പ്രശ്നം ബഹളമാക്കി അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് അതിനെ വളർത്തിക്കൊണ്ടുവന്നാൽ എന്തായിരിക്കും ഭർത്താവിന് വെറുപ്പായിരിക്കും, അത് ആവർത്തിക്കുമ്പോൾ എന്തായാലും ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്കും ഉടനെ വീട്ടുകാരെ മുഴുവൻ വിളിച്ച് അപ്പുറത്തുള്ളവർ വിളിച്ചു, ഇങ്ങനെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ എന്തായിരിക്കും, അവർക്ക് വെറുപ്പായിരിക്കും വർദ്ധിക്കുക, ഭർത്താവിന് ഭാര്യയോട് വെറുപ്പായിരിക്കും വർദ്ധിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിരന്തരമായി പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ. ഈ അപ്പൊ എന്താണ്, മുതിർന്ന ആളുകൾ എന്ത് ചെയ്യണം, അപ്പൊ എന്ത് ചെയ്യണം, മക്കൾക്കും കുട്ടികളാണ് പറഞ്ഞു കൊടുക്കണം. എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ ജീവിതം തുടങ്ങുന്നല്ലേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്, രണ്ട് രണ്ട് കുടുംബങ്ങളല്ലേ എന്നെല്ലാം പറഞ്ഞ് അത് അങ്ങനെ പഠിപ്പിക്കുന്ന അമ്മോശന്മാരാ വേണ്ടത്. അങ്ങനത്തെവരെന്ന് കാണാൻ കിട്ടുമോ എന്നുള്ളത് വളരെ ഗൌരവമുള്ള വിഷയമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ പിണക്കമുണ്ടായാൽ ഇണക്കുക എന്നുള്ളത് വലിയൊരു ഇബാദത്താണ്. പ്രത്യേകിച്ചും അതിൽ തന്നെ അത്യുന്നതമാണ് ദമ്പതികൾക്കിടയിലുള്ള പിണക്കം ഇണക്കുക എന്നുള്ളത്. കാരണം ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ ഏറ്റവും കൂടുതലായി ഇബിലീസിന്റെ പട്ടാളക്കാരിൽ നിന്ന് ഇബിലീസിന്റെ പ്രശംസ പിടിച്ചുപറ്റിയും ലോകത്തൊരുപാട് വലിയ ഫിത്നകൾക്ക് കാരണമായും സംഭവിക്കുന്ന തിന്മ എന്താണ്, ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇബിലീസിനെ അല്ല നമ്മൾ സഹായിക്കേണ്ടത്, ഇബിലീസിനെതിരെയായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أوصيكم ثانيا بإياي بتقوى الله الله സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അബു ദർദ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവാണ്. അബു ദർദ ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല. അബൂ ദർദ റളിയല്ലാഹു അൻഹു ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി ഭാര്യയെ അവഗണിക്കുകയാണ് എന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തോട് ഇന്നലെ റബ്ബിക്ക അലൈക ഹഖ്, നിന്റെ റബ്ബിനോട് നിനക്ക് അവകാശമുണ്ട്, ശരിയാണ്, നീ ഇബാദത്തുകൾ നിർവഹിക്കണം, വലി നഫ്സിക്ക അലൈക ഹഖ്, നിനക്ക് നിന്നോടും ഒരു അവകാശമുണ്ട്, തീരെ ഉറങ്ങാതെയും അതേപോലെ എല്ലാ ദിവസവും നോമ്പിലായിക്കൊണ്ടും നിന്റെ ശരീരത്തെ നീ എന്ത് ചെയ്യാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല എന്നിട്ട് പറഞ്ഞു വലി അഹ്ലിക അലൈക ഹഖ്. അബൂ ദർദ റളിയല്ലാഹു അൻഹുവിനോട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു നിനക്ക് നിന്റെ ഭാര്യയോടും ഹക്കുണ്ട്. അപ്പം സഹാബി ഇത് നബി പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം സഹാബികൾ പരസ്പരം എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഈ കാര്യം നബിയുടെ അരികിലെത്തി അബൂ ദർദായിനെ വിമർശിച്ചുകൊണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹു സംസാരിച്ചവർ നബിയുടെ അടുത്തെത്തിയപ്പോൾ നബി പറഞ്ഞു സദഖ സൽമാൻ എന്നാണ്. സൽമാൻ അൽ ഫാരിസി പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഇബാദത്തിൽ മുഴുകുന്ന പിന്നെ അബൂ ദർദായിനെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പിന്തിരിപ്പിച്ചു എന്നുള്ള ചർച്ചയാണ് വന്നത്. ഇബാദത്തിൽ നിന്ന് അദ്ദേഹത്തെ കുറച്ച് പിറകോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ നബി അങ്ങനെയല്ല പറഞ്ഞത്, സദഖ സൽമാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധം നമുക്ക് നന്നായി ഉണ്ടായിരിക്കണം. ഇത്തരം നിരന്തരമായ ഉദാഹരണങ്ങൾ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു അടിമ വന്ന് തന്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യയെ വളരെ ഇഷ്ടമാണ്, അവളും അവളുടെ അടിമയാക്കപ്പെട്ട സ്ത്രീയായിരുന്നു, എന്നാൽ ആ അടിമക്ക് മോചനം കിട്ടി. ആ മോചനം കിട്ടിയ സമയത്ത് അടിമയായ ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വിവാഹമോചനം അവൾ നിർബന്ധിച്ചു, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഈ ഭർത്താവാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് എനിക്ക് വേണ്ടി അവളോട് നിങ്ങൾ സംസാരിക്കണം, എന്റെ കൂടെ നിൽക്കണം എന്ന കാര്യം നിങ്ങൾ പറയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ വിളിച്ചു വരുത്തുകയും ഇന്നമ അന അഷ്ഫാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എന്താണ്? നബി ആ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ നിന്നോട് ശുപാർശ ചെയ്യുകയാണ്. എന്താണ് ശുപാർശ ചെയ്യുന്നത്? നീ ഇവന്റെ കൂടെ തന്നെ നിൽക്കണം, അവന് നിന്നെ വലിയ കാര്യമാണ്, നീ അവനെ വിട്ടുപോകരുത് എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് അദ്ദേഹവുമായി യോജിച്ചു പോകാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്, ഈ സാഹചര്യത്തിൽ തീർത്തും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് പോകണം. അപ്പൊ അവർ നബിയോട് ചോദിച്ചു, ഇത് യാ റസൂലല്ലാഹ് അങ്ങ് എന്നോട് കൽപ്പിക്കുകയാണോ, അതായത് അള്ളാഹിന്റെ വഹീന്റെ മറ്റു അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്നോട് പറയുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അനുസരിക്കും, റസൂൽ കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ അനുസരിക്കും. അപ്പൊ നബി പറഞ്ഞു, അല്ല, ഇന്നമാന അഷ്ഫാൾ, ഞാൻ ശുപാർശ പറയും മാത്രമാണ്, റെക്കമെന്റ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പറ്റുമെങ്കിൽ നീ എന്ത് ചെയ്യണം, അവനുണ്ടായ പ്രശ്നങ്ങളും പോരായ്മകളും നീ വിട്ടുകൊടുത്ത് അവന്റെ കൂടെ നിൽക്കണം. അപ്പൊ പറഞ്ഞു, ശുപാർശ മാത്രമാണ് നിങ്ങളെങ്കിൽ ലാ ഹാജത്ത് അലീഫി, എനിക്ക് അദ്ദേഹത്തെ ആവശ്യമില്ല. അപ്പൊ ചിലപ്പോൾ അനുരഞ്ജനത്തിൽ അത്തരം റിസൾട്ടുകളും ഉണ്ടാകാം, എന്നാൽ പോലും ശഫാഅത്ത് ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. കണ്ടോ, അവരെ യോജിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് ബാധ്യത. ഒരുമിക്കാൻ സാധ്യതയില്ലാത്ത ദമ്പതികൾക്കിടയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചതിന്റെ ഉദാഹരണമാണ് നമുക്ക് ബരീറ റളിയല്ലാഹു അൻഹ. അവർ മോചിതയായ സമയത്ത് അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ പ്രശ്നത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചിലപ്പം തെറ്റി അവരെ ഇണങ്ങാൻ തയ്യാറാകും, പക്ഷേ ബാക്കിയുള്ളവർ അവരെ നന്നാൻ സമ്മതിക്കൂല. ഇതൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ
കണ്ടിരുന്നു.
നമുക്കറിയാം, യുദ്ധകാലത്ത് ബായിനല്ലാത്ത ഇദ്ദയാണെങ്കിൽ, രജായിയായ ഇദ്ദയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയെ തിരിച്ചെടുക്കാൻ അവകാശമുള്ളത് ആർക്കാണ്? ഭർത്താവിന് തന്നെയാണ് യുദ്ധകാലത്ത് തിരിച്ചെടുക്കാൻ ഏറ്റവും അവകാശമുള്ളത്. അവർ ഇസ്ലാഹ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് സൂറത്തുൽ ബക്കറയിൽ 228-ാമത്തെ ആയത്തിൽ കാണാം. അവർ തമ്മിൽ യോജിക്കാൻ ശ്രമിച്ചാലും കുടുംബക്കാരുടെ വാശി കൊണ്ടെന്താണ്, ഇത്രയൊക്കെ ചെയ്തു കൂട്ടി അവന്റെ കൂടെയാണ് ഇനി നീ ഇറങ്ങിപ്പോണത് എന്ന് ചോദിക്കും. നിനക്ക് നാണമില്ലല്ലോ വീണ്ടും അവളുടെ അടുത്തേക്ക് തന്നെ പോകാൻ എന്ന് ഇവനോടും ചോദിക്കും. ഇങ്ങനെ ഇണങ്ങാൻ തീരുമാനിക്കുന്നവരെ, അതല്ലേ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം? അവരെല്ലാം പരസ്പരം കുറെ കാര്യങ്ങൾ മറന്നും പൊരുത്തപ്പെട്ടും പരിഹാരങ്ങൾ പരസ്പരം കണ്ടെത്തി ചെയ്തും ഇണങ്ങാൻ തീരുമാനിച്ചാൽ ബന്ധുക്കളായ ആളുകൾ അവർ കുശുകുശുത്തും അതേപോലെ ഞാൻ പറയാനുള്ളത് പറയുന്നത് നിങ്ങൾ വേണേ ഇണങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ മാനസികമായിട്ട് തകർത്ത് യോജിക്കാനിരിക്കുന്ന ആളുകളെപ്പോലും വീണ്ടും അകറ്റുന്ന മാനസിക വൈകല്യമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകരുത്. ഒരു രസം എന്നല്ലാതെ അതിലപ്പുറം എന്താ ഉള്ളത്? സാധാരണ നാട്ടിനടപ്പനുസരിച്ച് ഇങ്ങനെ നടക്കും. അടുത്ത ആൾക്കാർ ചിലപ്പോൾ ജ്യേഷ്ഠന്മാർ അനിയന്മാർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിലെ അനാവശ്യമായ ദുരഭിമാനക്കാരായിരിക്കും. അത്തരം ആളുകൾ വന്നിട്ട് പറഞ്ഞ്, എത്രയാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലേ, ഇനിയിപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞുകൊണ്ടാണല്ലോ വിട്ടുകൊടുക്കണം. ഫല്യഅഫു വല്യസ്ഫഹു വല്യഗ്ഫിറു, വിട്ടുവീഴ്ച കാണിക്കൂ, വിശാലത കൈക്കൊള്ളു, മാപ്പ് കൊടുക്കൂ, പലതും ചെയ്തു പോയിട്ടുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത ആൾക്ക് പിന്നെ നീ മാപ്പ് കൊടുത്തു കൊണ്ടുവരികയാണോ? മാപ്പ് കൊടുക്കാൻ അല്ല പറയാം. നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് തരാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എന്ന് അള്ളാഹു ചോദിക്കുക. പിണങ്ങുന്ന ആളുകൾ ഇണക്കാൻ വേണ്ടി എത്രത്തോളം ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപരാധം പറഞ്ഞതിൽ പെട്ടുപോയ ഒരാളോട് ആ ഒരു കാരണം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകലം പാലിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ആയത്ത് ഓതിയിട്ട് അള്ളാഹു നിനക്ക് മാപ്പ് തരണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അത്രയേറെ വിഷമവും വെറുപ്പും കാണിക്കേണ്ട ഒരാളോട് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ബന്ധം ചാർത്തി. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഇണങ്ങാനിരിക്കുന്ന രണ്ടാളുകൾ വീണ്ടും പിണക്കത്തിലേക്ക് പോയാൽ ചെറിയ വിഷയമൊന്നുമല്ല. അൽഹാലിഖ എന്ന് പറഞ്ഞത് പിരിഞ്ഞവരെ ഇണക്കുന്നത് നന്മയാണെങ്കിൽ പിരിഞ്ഞവരെ ആ പിരിയുന്ന അവസ്ഥയിൽ തന്നെ നിലനിർത്തുന്ന ഹാലിഖത്താണ്. ഹാലിഖത്ത് എന്ന് പറഞ്ഞാൽ ദീനിനെ കളയുന്ന സംഗതിയാണ്, നമ്മുടെ ദീൻ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? ലൈസൽ കദ്ദാബും അല്ലദീൻ യുസ്രിഹു ബൈനന്നാസീൻ ഫയൻമി ഖൈറൻ ഔ യഖൂലു ഖൈറ. ഒരാൾ ഒരു കളവ് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സത്യം മറച്ചുവെച്ചു, എന്തിനുവേണ്ടി? രണ്ടാളുകൾ തമ്മിൽ ഇണങ്ങുന്നതിനുവേണ്ടി, ഒരു നന്മ അതിന്റെ റിസൾട്ടായി ഉണ്ടാകുന്നതിനുവേണ്ടി, എന്തെങ്കിലും കാര്യലാഭങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ഒരാൾ ഒരു നുണ പറയേണ്ടി വന്നാൽ പോലും അത് അനുവദിച്ചത് മസ്ലഹത്തിന്റെ വേളയിലാണ് എന്ന് കാണാൻ സാധിക്കും. മസ്ലഹത്തിനു വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിയാം, എന്നാലും നമ്മൾ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. മറ്റൊരൊന്ന് ഇണങ്ങാൻ വേണ്ടി ഇടയിൽ വരുന്ന ആളുകൾക്ക് ആ വാക്ക് മറ്റുള്ളവർ വിശ്വസിക്കുമെങ്കിൽ ആ നിലവാരത്തിൽ പോലും അടുപ്പിക്കാനുള്ള പ്രേരണ, ഇങ്ങനെയുള്ള കൽപ്പനകൾ ധാരാളമായി വന്നത് കാണാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മൾ തന്നെ ചെയ്ത ചില സത്യങ്ങൾ ഉണ്ടാവും. എന്ത്? മേലാൽ ഇനി നിന്റെ വീട്ടിന്റെ പറമ്പ് ഞാൻ കാലുകുത്തില്ല. അങ്ങനെ സത്യം ചെയ്തു പോയി, മനസ്സിലായില്ലേ? അങ്ങനെ വല്ലാഹി ഒക്കെ പറഞ്ഞു പോയി, പിന്നെ ഇണങ്ങണം എന്ന് വിചാരിച്ചു വന്നപ്പോൾ ഞാൻ പണ്ട് സത്യം ചെയ്തു പോയതല്ലേ, ആ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പം എനിക്ക് ഇണങ്ങാൻ പറ്റൂല. ഒരു കാര്യമില്ലാതെ ഒരു സത്യത്തിന്റെ പേരിൽ മാത്രം. വലാ തജഅലുല്ലാഹ ഉർദതല്ലി അയ്മാനിക്കും, നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ സത്യങ്ങൾക്ക് ഒരു വിലങ്ങാക്കി വെക്കരുത്. ഇവിടെ അള്ളാഹിനെ കുറ്റക്കാരനാക്കി, ഞാൻ അള്ളാഹിന്റെ പേര് സത്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇണങ്ങാത്തത്, എന്നിട്ട് ഇണങ്ങാതിരിക്കാൻ കാരണക്കാരനായിട്ട് അള്ളാഹിനെ വെച്ചാൽ അത് നിങ്ങൾ ചെയ്യരുത്, ആ പണി നിങ്ങൾ എടുക്കണ്ട. സത്യം ചെയ്തിട്ട് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്തോ, പക്ഷെ എന്താണ്, നിങ്ങൾ സത്യം ചെയ്തു പോയതിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ മുടക്കക്കാരായരുത്. അൻ തബറു വതത്തഖു വതുസ്ലിഹു ബൈനന്നാസ്, ഒരു പുണ്യം ചെയ്യാനോ തഖ്വ പാലിക്കാനോ ജനങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാനോ നിങ്ങളുടെ സത്യങ്ങൾ നിങ്ങൾക്ക് വിലങ്ങ് തടിയാകരുത് എന്ന് ഖുർആൻ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട് സൂറത്തുൽ ബഖറയിലെ 224-ാമത്തെ ആയത്തിൽ. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. പരസ്പരം അനുരഞ്ജനമുണ്ടാക്കുന്നതിന്റെ എല്ലാത്തരം മേന്മകളും നിലനിൽക്കുന്ന രൂപത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഇണക്കം കൊണ്ടുവരുന്ന കാര്യത്തിൽ മുൻനിരയിലേക്ക് വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അസ്ലിഹ് ശഅനന വഅസ്ലിഹ് ദാതി ബൈനിന വതുബ് അലൈന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫിഇൽ ഖൈറാതി വതർക്കൽ മുൻകറാത്. അല്ലാഹുമ്മ അൻസുർ ദീനക വകിതാബക വസുന്നത നബിയക വഇബാദക. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم فرج هم المهمومين من المسلمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على محمد وعلى ال محمد.